അത് എന്റെ റബ്ബ് വിരോധിച്ച ഒരു കാര്യമാണ്, ഞാൻ കുടിക്കൂല. സ്വർഗത്തിൽ ഇങ്ങനെ അള്ളാഹു യാതൊരു ദോഷവുമില്ലാത്ത, ഇത് മത്തുപിടിക്കാത്ത, യാതൊരു അസുഖവും ഉണ്ടാകാത്ത തരത്തിലുള്ള അതിവിശേഷപ്പെട്ട കള്ള് മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതാണ് വേണ്ടത്, ഇത് എനിക്ക് വേണ്ട, ഇത് ഉപേക്ഷിച്ചാൽ അത് അവിടെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ മദ്യപാനം ഉപേക്ഷിച്ചാൽ അത് ഇബാദത്താണ്. അങ്ങനെ എത്ര എളുപ്പമുണ്ടെന്നറിയോ ഇബാദത്ത് ചെയ്യാൻ നമുക്ക്. ഇവിടെ ഒക്കെയുള്ള പ്രധാനമായ വിഷയം അള്ളാഹുവിനോടുള്ള മനസ്സിന്റെ ആഭിമുഖ്യമാണ്. വേറെ ഒരു വഴിക്കും മനസ്സ് ബന്ധപ്പെടാൻ പാടില്ലെന്നുള്ളതാണ്. പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇതിന്റെയൊക്കെ കാരണം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ തന്നെ മുമ്പൊരിക്കൽ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ടെന്നോ അതായി എനിക്ക് ഓർമ്മ വരുന്നു. ആദ്യമായി നരകത്തിൽ അറിയപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു കൊടുത്തു. വലിയ ധർമ്മിഷ്ഠൻ, മഹ്ഷറിൽ അങ്ങനെയുള്ള ധർമ്മിഷ്ഠന്മാരെ ഹാജരാക്കിയിട്ട് അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത ഈ ധർമ്മിഷ്ഠന്മാർക്ക് അള്ളാഹു ദുനിയാവിൽ ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു ചോദിക്കും. അപ്പോൾ പറയും, അള്ളാഹുവേ നിനക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ അറിയുന്ന എല്ലാ വിഷയങ്ങളിലും ഞാൻ സംഭാവന കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ അപ്പോൾ പറയും, എടോ നീ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ആളുകൾ പറയാൻ നീ ആഗ്രഹിച്ചില്ലേ? ഓ ആഗ്രഹിച്ചു, എന്താ അത് പറയും ചെയ്തു. നീ ഉദ്ദേശിച്ചത് നിനക്ക് കിട്ടിയല്ലോ, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞത് കളവല്ലേ? ഉത്തരമില്ല. ഒന്ന്, പിന്നെ അള്ളാഹുവിന്റെ ഫീസബീലിൽ യുദ്ധം ചെയ്ത് ഷഹീദായ മനുഷ്യരാണ്. അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിരുന്ന അനുഗ്രഹങ്ങൾ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ചോദിക്കും. അള്ളാഹുവെ നിന്റെ വചനം ഉയർന്നതായിരിക്കണം എന്നുള്ളതിനു വേണ്ടി, നിന്റെ അടിയാറുകൾക്ക് ആരാധന സ്വാതന്ത്ര്യം വേണം എന്നുള്ളതിനു വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായവനാണ് ഞാൻ. നീ വലിയ ധീരപരാക്രമിയാണെന്നും വലിയ ത്യാഗിയാണെന്നും ആളുകൾ പറയാൻ നീ ആഗ്രഹിച്ചില്ലടോ? ഓ ആഗ്രഹിച്ചു, എന്താ അത് പറയും ചെയ്തല്ലോ. നിനക്ക് നീ ഉദ്ദേശിച്ചത് നിനക്ക് കിട്ടിയല്ലോ, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞത് കളവല്ലേ? മറുപടി ഇല്ല. പിന്നെ മൂന്നാമത്, മതപണ്ഡിതന്മാരാകുന്നു, അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിരുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു ചോദിക്കും. അള്ളാഹുവേ ഞാൻ വളരെയധികം ആളുകളെ പഠിപ്പിച്ചു, മുമ്പൊന്നും അറിഞ്ഞിരുന്നില്ല, അങ്ങനത്തെവരും വലിയ അറിവുള്ളവരായി തീർന്നു. പിന്നെ ദുർമാർഗികളും താന്തോദികളുമായി നടന്നിരുന്നവരെ ഞാൻ ഉപദേശിച്ചിട്ട് അവർ നേർമാർഗത്തിലായി. അതൊക്കെ ശരി തന്നെ, പക്ഷേ നീ വലിയൊരു പ്രാസംഗികനാണ് പണ്ഡിതനാണ് എന്ന് ആളുകൾ പറയാൻ നീ ആഗ്രഹിച്ചില്ലേ? ഓ അത് പറയും ചെയ്തു, നീ ഉദ്ദേശിച്ചത് കിട്ടിയല്ലോ, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞത് കളവല്ലേ? ഈ മൂന്ന് വിഭാഗം ആളുകളാകുന്നു ആദ്യമായി നരകത്തിൽ അറിയപ്പെടുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. സഹോദരങ്ങളെ, എന്തേപ്പോടെ ഇവർ ചെയ്തത് എത്ര മഹത്തായ പുണ്യമാണ്, പക്ഷേ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് വന്ന അപകടം എത്ര ഭയങ്കരമാണ്. പ്രാർത്ഥന തന്നെയാകുന്നു ആരാധന, പ്രാർത്ഥന ആരാധനയുടെ മധ്യയാണ്. ഈ രണ്ട് ചെറിയ ഹദീസ് നല്ലോ പഠിച്ചോളി. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ചില അള്ളാഹു വിരോധിച്ച വാക്കുകൾ പറയാൻ തോന്നി, പൈശാചികമായ ഒരു പ്രേരണയുണ്ടായി, അത് പാടില്ലല്ലോ, അള്ളാഹു വിരോധിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയണ്ടെന്ന് വെച്ചു. എങ്കില്ല, പറയാതിരിക്കൽ ഇബാദത്താണ്. അവിടെ പ്രാർത്ഥന ഉണ്ട്, അതായത് കാരണം. നല്ലോണം ശ്രദ്ധിച്ചോളി. എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇടപെടുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി, കുട്ടികളുണ്ടായിട്ടില്ല, പഠിച്ചോനെ ഞങ്ങൾക്കൊരു കുട്ടിനെ തരണേ എന്ന ആഗ്രഹത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ഇബാദത്തായി കേട്ടോ. അതുപോലെ ഇതുവരെ ഉണ്ടായത് മുഴുവനും ആൺകുട്ടികളാണ്, ഒരു പെൺകുട്ടി ഉണ്ടായി കാണുന്ന ഒരു ബോധി, പഠിച്ചോനെ ഞങ്ങൾ പെൺകുട്ടിനെ തരണേ എന്നുള്ള ആ മാനസികമായ പ്രാർത്ഥനയോടുകൂടിയാണ് പ്രവർത്തിച്ചതെങ്കിൽ ഇബാദത്ത്. എന്താ നിങ്ങൾ വിചാരിക്കും പ്രാർത്ഥനയുടെ മഹത്വം, അതിന്റെ സൗകര്യം, അതിന്റെ ആവശ്യകത? ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ഖുൽ, നബിയെ പറയുക, മാ യഅബഉ ബികും റബ്ബി, എന്റെ റബ്ബ് നിങ്ങളെ വിലവെക്കുകയില്ല, ലൗലാ ദുആഉകും, നിങ്ങൾ പ്രാർത്ഥിക്കലില്ലായിരുന്നുവെങ്കിൽ. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വലിയ നിലയും കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇല്ലാതെ പോയാൽ പിന്നെ പ്രാർത്ഥിക്കാത്ത ആ മൂല്യം പോത്തില്ലേ, അതുപോലെ നിങ്ങളും ആവും. അതെ, എന്താ പ്രാർത്ഥനയുടെ മഹത്വം? അത് എന്നിട്ട് അള്ളാഹുവിന്റെ അവലിയാക്കളോട് ചെയ്യുന്നതിന് ഒരു ചരക്കൊടുമില്ല എന്നാണ് ഈ മനുഷ്യന്മാർ പറയുന്നത്. എന്നതിലെ ഐന് ഇന്ന് ലായായി മാറിയിരിക്കുന്നു. അപ്പൊ ആലിമൊക്കെ വാലിമായി. ഇതിങ്ങളെ കൊണ്ട് പക്ഷേ അടുക്കൽ തന്നെ കേട്ടോ. യാ ഹയ്യൂ യാ ഖയ്യൂം, പ്രാർത്ഥന വേറെ എന്ത് വിഷയത്തിൽ കുഴപ്പമുണ്ടായാലും പോയിട്ട് ഇതിൽ പാടില്ല എന്നുള്ളത് അപ്പൊ നമ്മളെ നിർബന്ധം. മറ്റുള്ളതൊക്കെയും പൊറുക്കാൻ വകണ്ട്, ഇത് പൊറുക്കൂല. അള്ളാഹുവിന്റെ അവകാശമാണിതേ. അള്ളാഹുവാണ് ഇതെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആവശ്യം നേരിട്ടപ്പോ അള്ളാഹു വിരോധിച്ചെടുത്തേക്കാ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കാര്യം ഏതാണ്ട് അത്രയും കൊണ്ട് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തേതിലേക്കാണ് നിങ്ങൾ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അതിന്റെ വേന. എന്താണ് റസൂൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നമുക്ക് മരണശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട്, അതില്ലാന്ന് ചിലർ പറയലുണ്ട് നമ്മളിടയിലൊക്കെ. അത് യഥാർത്ഥത്തിൽ അറിഞ്ഞു പറഞ്ഞതല്ല. നിങ്ങൾ നല്ലോ ചോദിച്ചു നോക്കിയാ അവരോട്, നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. നിങ്ങളുടെ ബോധി പറഞ്ഞതോ അഥവാ നിങ്ങൾ അറിഞ്ഞിട്ട് പറഞ്ഞത് എന്താണ് സത്യം ചോദിച്ചു നോക്കി. അറിഞ്ഞു പറഞ്ഞതാണെന്ന് ഒരു ആത്മാർത്ഥതയുള്ളവൻ പറയൂല. അവന്റെ ബോധി പറഞ്ഞതാ, ഇല്ലാതെ ആകട്ടെ എന്നാ അവന്റെ ബോധി. പക്ഷെ മുഹമ്മദ് ബോധി വെച്ചിട്ട് എന്താ കാര്യം? അവന്റെ ബോധി നോക്കിയിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുന്നു. അത് കൂടിയ കഴിയുന്ന ആവശ്യപ്പെടുന്നവരുണ്ടല്ലോ അവിടെ ലോകത്ത് എമ്പാടും. പരലോകം കൂടാതെ കഴിയില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആവശ്യമാണ്, വളരെ നിർബന്ധമായിട്ടും കൂടിയേ കഴിയും. അങ്ങനത്തെ ഒന്നാണ് പരലോകത്തിന്റെ വിഷയം. അതിനെപ്പറ്റി സംശയം ചോദിക്കുന്നത് അത്ഭുതാണെന്നാ പഠിച്ചോ പറയുന്നത്. മനുഷ്യ, നീ അത്ഭുതം വിചാരിക്കുന്നുവെങ്കിൽ, മനുഷ്യർക്കുണ്ടല്ലോ അങ്ങനൊരു സ്വഭാവം, അത്ഭുതപ്പെടുക എന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ അത്ഭുതം എന്ന സ്വഭാവം നീ കാണിക്കുകയാണെങ്കിൽ ഫഅദബുൻ, ഏറ്റവും വലിയ അത്ഭുതം, ഖൗലുഹും, അവരുടെ വാക്കാകുന്നു. നമ്മൾ മരിച്ച് മണ്ണായി പോയാൽ പിന്നെ ഒന്ന് പുതുക്കി പടക്കലുണ്ടോ, പുനർജീവിപ്പിക്കലുണ്ടാകുമോ എന്ന് സംശയം ചോദിക്കുന്നത് അത്ഭുതമാണ് നമ്മൾ പറയുന്നത്. അത് അത്ഭുതപ്പെടാൻ, അത് വളരെ ആവശ്യമായ ഒരു തീരുമാനമാണ് ചെയ്തത്. അതിനെ പറ്റി ഇങ്ങനെ സംശയം ചോദിക്കുന്നത്, ആവശ്യമായ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അവിടെ പിന്നെ സംശയം. അത് കൂടാതെ കഴിയില്ല. അങ്ങനെ മനുഷ്യർക്ക് അത് കൂടാതെ കഴിയില്ല. ഈ ദുനിയാവില് ഈ ചുമതലകൾ പലതും ഏറ്റെടുത്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പല ജാതി ദുരിതങ്ങളും അനുഭവിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടി വല്ല നല്ല കാര്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലവും കിട്ടിയിട്ടില്ല. വല്ല അപകടവും തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതും കിട്ടിയിട്ടില്ല. അതൊക്കെ കിട്ടണം. അത് കൂടാതെ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഈ ജന്തുക്കൾ മനുഷ്യർ ഈ ഭൂമിയിലുള്ള സ്ഥിതിക്ക് പരലോകം കൂടാണ്ട് കഴിയില്ല. ഈ ഭൂമിയിൽ മൃഗങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ പരലോകം ആവശ്യമില്ല. ഈ ഭൂമിയിൽ മലക്കുകൾ മാത്രമായിരുന്നുവെങ്കിലും പരലോകം ആവശ്യമില്ല. മനുഷ്യർ എന്ന ഈ ജന്തുക്കളുണ്ടല്ലോ, അവർ ഈ ഭൂമിയിലുള്ള സ്ഥിതിക്ക് പരലോകം കൂടാതെ കഴിയില്ല. ഒരു സംഗതി ഇതാണ്, ചെയ്ത പ്രവൃത്തികൾക്ക് പ്രതിഫലം കിട്ടണം, അത് മനുഷ്യന്റെ ജന്മാവകാശമാണ്. മൃഗങ്ങൾക്കതില്ല, എന്ത് പണിയെടുത്താലും എന്ത് കൂലിയും കഴിയും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കലില്ല. വൈകുന്നേരം പേരെ കന്നുപൂട്ടി അവിടെ അഴിച്ചു വിട്ടാൽ എന്റെ കൂലി എവിടെയെന്ന് പറഞ്ഞ് ഒരു പോത്ത് പറയലുണ്ട്. മനുഷ്യന്മാരെ അത് കിട്ടാതെ പോകും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്, അവന്റെ അധ്വാനത്തിന് ഫലം കിട്ടണം എന്നുള്ളത്. പിന്നെ അക്രമങ്ങൾ അനുഭവിച്ചാൽ, ദുരിതങ്ങൾ അനുഭവിച്ചാൽ അതിന് നഷ്ടപരിഹാരം കിട്ടണമെന്നുള്ളതും. എന്താണ് ഈ ലോകം? ഞാൻ നാള് ഡോക്ടർ അബൂബക്കറിന്റെ വീട്ടിൽ ചെമ്മാട്ട് ഇരിക്കുമ്പോൾ ഒരാളവിടെ വന്ന് കയറി. അപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള സംസാരം അവിടെ നിർത്തി വെച്ചിട്ട് അദ്ദേഹം അയാളെ വിളിച്ച് അപ്പുറത്ത് കൊണ്ടുവച്ച് സംസാരിച്ച് അദ്ദേഹത്തിന് എന്തോ കൊടുത്ത് പോയി. പിന്നെ എന്നോട് പറഞ്ഞു, ഇങ്ങ ആ മനുഷ്യന്റെ പിസ്സ അറിയോ? ഇല്ലല്ലോ. അയാള് അരീക്കോട്ടുകാരനാണ്, വയനാട്ടിൽ പോയി കച്ചവടം ചെയ്ത് കൃഷി ചെയ്ത് ഒരുപാട് മതിലുണ്ടായി. സ്വത്ത് മുഴുവനും വാങ്ങിയത് ഭാര്യയുടെ പേരില്ല. അങ്ങനെ ഒരു സ്വത്ത് വിൽക്കാൻ ഒരുങ്ങി അദ്ദേഹം. അപ്പൊ ഭാര്യ അതിനെ എതിർത്തു, മക്കളും അതിന് കൂടെ കൂടി സമ്മതിച്ചില്ല. അവരുടെ ഇടയിൽ ഭാര്യയും മക്കളുമായിട്ട് ഇയാൾ വലിയ വിരോധത്തിലായി. അവസാനം ഇയാൾക്ക് തോന്നിപ്പോയി അവരെന്നെ കൊന്നു കളയൂ. അപ്പോൾ വീട് വിട്ടിറങ്ങി അതാ ദേശാന്തിരിയായി നടക്കുന്നു. എന്റെ അടുക്കൽ വരാറുണ്ട്, ഡോക്ടർ ഉസ്മാന്റെ അടുക്കൽ പോകാറുണ്ട്, ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും, അങ്ങനെയാണ് ഇപ്പോൾ അയാൾ ജീവിക്കുന്നത്. ഇതിപ്പോ നടന്ന സംഭവമാണ്. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ നാട്ടിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അക്രമിക്കപ്പെട്ടവർക്ക് അതിന് പരിഹാരം കിട്ടണം, നഷ്ടപരിഹാരം. അതെപ്പോഴാണ്, എവിടെയാണ്? അത് കൂടാതെ കഴിയില്ല. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار الله تعالى പറയുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെ കൽമുഫ്സിദീന ഫിൽ അർളി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെയാക്കുകയോ? അത് അരുതല്ലോ. ഓരോരുത്തർക്കും അവരവർക്ക് അവകാശപ്പെട്ടത് കിട്ടേണ്ടയോ? അംനജഅലുൽ മുത്തഖീന കൽഫുജ്ജാർ, സൂക്ഷിച്ച് ജീവിച്ചവരെ സാന്ത്വതികളായി ജീവിച്ചവരെ പോലെയാക്കുകയോ? പറ്റൂലല്ലോ. എന്താ വിശേഷം? ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കിട്ടും, കിട്ടാതെ കഴിയില്ല. മർദ്ദനം അനുഭവിച്ചവനുക്ക് അതിന് നഷ്ടപരിഹാരം കിട്ടണം. അത് കിട്ടാതെയാണ് ആളുകളിൽ ആ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അത് എപ്പോഴും കിട്ടും, എവിടെ കിട്ടും? അതിനാണ് പരലോകം നിശ്ചയിച്ചിരിക്കുന്നത്. അക്രമിയും അക്രമിക്കപ്പെട്ടവനും ഒരുപോലെയാകാൻ പറ്റൂല. ഉമർ ബിൻ ഖത്താബിനെ ഒരു ദുഷ്ടൻ കുത്തിക്കൊന്നു, ആ കൊലയാളിയും ഉമർ ഖത്താബും ഒരുപോലെയാകാൻ പറ്റൂല. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി കുത്തിക്കൊന്നു, ആ മുസാഫിൽ ചോരതെറിച്ചു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൊലയാളികളും സമമാകാൻ പാടില്ല. അലി ജിബ് നബി സാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ദുഷ്ടൻ കുത്തിക്കൊന്നു, ആ അലി റളിയല്ലാഹു അൻഹുവും ആ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന കൊലയാളി ദുഷ്ടനും ക്ഷമാകാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കിഴക്കേ അതിർത്തിയിൽ നവഖാലി ജില്ലയിൽ പള്ളികൾ കന്നാലികൾ കെട്ടുന്ന ആലകളും വായനശാലകളും മറ്റുമൊക്കെയായി മാറ്റപ്പെട്ടപ്പോൾ മുസ്ലിമുകൾക്ക് അവരുടെ പള്ളികൾ വിട്ടുകൊടുത്തെങ്കിലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് നിരാഹാരവ്രതമെടുത്ത മഹാത്മാഗാന്ധിയെ ഒരു ദുഷ്ടൻ വെടിവെച്ചു കൊന്നു. ആ ദുഷ്ടനും ഗാന്ധിയും സമമാകാൻ പാടില്ല. ഗാന്ധി മുസ്ലിമാണ്, സ്വർഗത്തിലാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ കൊലയാളി ഗോദ്സയും ഗാന്ധിയും സമമാകാൻ പാടില്ല. ഓരോരുത്തർക്ക് അവകാശപ്പെട്ടത് കിട്ടണം. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കൊമ്പുള്ള മൂരി കൊമ്പില്ലാത്ത മൂരിയെ കുത്തിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടിനെയും അവിടെ മഹ്ഷറിൽ ഹാജർ ഹയാത്താക്കി ഈ കുറ്റുകൊണ്ട മൂലിയെ കൊണ്ട് പകരം കുത്തിച്ചിട്ട് രണ്ടിനെയും മണ്ണാക്കി തീർക്കും എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. അത്ര വരെ നീതി പുലർത്തുന്നവനാണ് ഈ ലോക ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. കൂടാതെ കഴിയില്ല, ഈ വിഷയത്തിൽ വിസ്തരിച്ച് പറയാൻ ഇപ്പോൾ ഈ സമയമില്ല. അപ്പോ തീർച്ചയായും മരണശേഷം രണ്ടാമതൊരു ജീവിതം മനുഷ്യർക്കുണ്ട്. അവിടെയും നമുക്ക് ക്ഷേമം വേണം, സുഖം വേണം, കഷ്ടപ്പെടാൻ പറ്റൂല. അതിന് നമ്മൾ എന്ത് വേണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുവാൻ അള്ളാഹു പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് നബി. ഇതാണ് റസൂൽ എന്ന് പറഞ്ഞ ആശയം. മരണശേഷമുള്ള രണ്ടാം ജീവിതത്തിലെ ക്ഷേമത്തിനും സുഖത്തിനും വേണ്ടി എന്തൊക്കെയാണ് മനുഷ്യർ ചെയ്യേണ്ടതെന്ന് മനുഷ്യരെ പഠിപ്പിക്കുവാൻ അള്ളാഹു അയച്ച ആൾ മുഹമ്മദ് നബിയാവുന്നു. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അഷ്ഹദു എന്ന് വെച്ചാൽ ഈ സത്യത്തിന് ഞാൻ സാക്ഷിയാകുന്നു എന്നുമാണ്. അപ്പോൾ എങ്ങനെയാണ് സാക്ഷിയാകൽ, അതാണ് വിഷയം. ഇമേൽ പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഏതൊരു വിഷയത്തിലും, അതായത് ഇബാദത്ത് തന്നെ പരലോകത്തിലേക്കുള്ള കാര്യങ്ങളിൽ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എന്താണ് ചെയ്തത്, എന്താണ് അംഗീകരിച്ചത്, ഇങ്ങനെ മൂന്ന് വിധത്തിലുണ്ട് കേട്ടോ. അത് മൂന്ന് വിസ്തരിക്കാൻ നേരം പോരാ. ഈ മൂന്ന് വിധത്തിൽപ്പെട്ട വല്ലതും കിട്ടിയാൽ അത് മുറുകെ പിടിക്കുക. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്റേതാണ്, ചെയ്തത് എന്റേതാണ്, അംഗീകരിച്ചത് എന്റേതാണ് എന്നുള്ളത് കിട്ടിയാൽ അത് മുറുകെ പിടിക്കുക. അതിന് വ്യത്യാസമായി എന്തൊക്കെ ഉണ്ടതൊക്കെ തള്ളിക്കളയുക. അപ്പോൾ സാക്ഷിയായി മുഹമ്മദ് നബി റസൂലാണെന്ന സത്യത്തിന് അവൻ സാക്ഷിയായി. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജീതു ബിഹി. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളിൽ നിന്ന് ഒരുത്തനും മുഅ്മിനാകുകയില്ല അവന്റെ ആഗ്രഹം ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടുള്ളതിന് യോജിച്ചതിലായെങ്കിലല്ലാതെ. അതിനെതിരായ ഒരാഗ്രഹം അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, അപ്പോഴാണ് അവൻ മുമ്പിലാകുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതാണ് അശ്ഹദു. എന്നാൽ ഈ വിഷയത്തിൽ ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്, അതാണ് അല്പം ഒന്ന് പരിശോധിക്കേണ്ടത്. അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. മതഭക്തിയുള്ളവരുടെ അവസ്ഥയാണ് പറയുന്നത്, വല്ലാത്തവരുടെ ധ്യാനം എടുക്കുന്നില്ല. മതഭക്തന്മാരായ ആളുകളുടെ അവസ്ഥ. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചുപോയി. അരീക്കോട്ടെ അബ്ദുസലാം മൗലവി ഹഫിളഹുല്ലാഹ് അദ്ദേഹം സ്വക്കേടിലാണ്, അദ്ദേഹത്തിന് അള്ളാഹു ആശ്വാസം നൽകട്ടെ. ഞാനും ഞങ്ങൾ മൂന്നുപേരും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സുബഹിയുടെ സമയത്ത് വണ്ടി ഇറങ്ങി, അങ്ങനെ ടൗണിലെ പള്ളിയിൽ നമസ്കരിക്കാൻ കയറി. ഇമാമ് വന്നിട്ടില്ലായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് മൗലവി ഇമാമത്ത് നിന്ന് ഞങ്ങൾ രണ്ടാളും തുടർന്ന്, അപ്പൊ അവിടെ കൂടിയവരും തുടർന്നു. അങ്ങനെ ജമാഅത്ത് കഴിഞ്ഞു, തുനു തോതിയില്ല. നിസ്കാരം കഴിഞ്ഞപ്പോ ബഹളം. ഞങ്ങൾ മൂന്നാളും പള്ളിയിൽ കയറി നെജീസാക്കിയ മാതിരി ബഹളം മൂത്തപ്പോ ഇവർ പറഞ്ഞു, എന്തിനാ കൂട്ടരെ നിങ്ങൾ ഇത്ര ബഹളം കൂട്ടുന്നത്, ഈ സമുദായത്തിൽ ബഹുഭൂരിപക്ഷവും ഹനഫികളാണല്ലോ. ഹനഫി പള്ളികളിൽ ബോംബെയിലൊക്കെ പോയപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവിടെ കൊണോത്തില്ലല്ലോ, ഇമാം അബു ഹനീഫ കൊണോത്ത് പറഞ്ഞിട്ടില്ല. ആ കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ ഒരുവിധ സമാധാനായി. അപ്പൊ ഞാൻ കുറിച്ച് വികൃതിയാ, ഞാൻ പറഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ, നിങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ സമാധാനപ്പെടുകയും ചെയ്തല്ലോ അത് കേട്ടപ്പോ. പിന്നെ എന്താന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സുബ്ഹി നമസ്കാരത്തിൽ പ്രത്യേകം കുനൂത്ത് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാഞ്ഞെന്ന് പറഞ്ഞു. ബഹളായി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താണ് കൂട്ടരെ നിങ്ങൾക്ക് പറ്റിയത്? ഇമാം അബു ഹനീഫ പറഞ്ഞപ്പോ തൃപ്തിയായി, അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞപ്പോ വെറുപ്പുവായി. ഇതെന്ത് കഥ, നിങ്ങൾ എന്തിനാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലുന്നത് എന്ന് ചോദിച്ചു. ബഹളം വർദ്ധിച്ചു. പക്ഷെ ഞങ്ങൾ അടികൊള്ളാതെ കയറ്റിലായി. അവൾ എന്താണ് മതഭക്തിയുള്ള ആളുകളുടെ സ്വഭാവമാണിത്. അള്ളാഹുവിന്റെ റസൂല് ചെയ്തു പറഞ്ഞു എന്ന് കേട്ടപ്പോ പറ്റൂല. എവിടെ അഷ്ഹദു? ശരിക്ക് കണക്ക് ചോദിക്കണം വിഷയം. ഈ മദ്ഹബ് കൊണ്ട് വന്ന ഇടങ്ങേറി. ഇതൊരനുഭവം. ഇനി അതുപോലെ തന്നെ വേറൊരു അനുഭവം. ഞാൻ കൊച്ചി മട്ടാഞ്ചേരി പുതിയ പള്ളിയിൽ 1971 മുതൽ ഏതാണ്ട് ഒരു 10 കൊല്ലത്തോളം ഇമാമു ഹസീബുക്കായി താമസിച്ചു. എന്റെ മുൻഗാമി അവിടെ കൊണ്ടു തോതിലുണ്ടായിരുന്നു. ഞാനത് എടുത്തില്ല. ബഹളം, കുഴപ്പം, വലിയ ആക്ഷേപം. അപ്പൊ അവിടെ നിന്ന് ഒരു ഫർലോങ് അപ്പുറത്തുണ്ട് വേറെ പഴയ പള്ളി, ഹനഫി പള്ളിയാണ്. അവിടെ മുമ്പ് തന്നെ കുനൂത്തില്ല, അതിനൊരാക്ഷേപമില്ല. അവിടെ കുനൂത്തില്ലാതെ ഇമാമത്ത് നിൽക്കുന്ന മുസ്ലിംകൾക്ക് ആക്ഷേപം. ഞാൻ ഇവിടെ കുനൂത്ത് വന്നത്. ഞാൻ ചോദിച്ചത് എന്താ വിശേഷം? അപ്പൊ പറഞ്ഞു അവിടെ മുന്നോട്ട് വന്നാത്തത് ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് അതിന് യാതൊരു ആക്ഷേപവും ഞാൻ നല്ല കാര്യം. ഇവിടെ മുന്നോട്ട് വന്നാത്തത് നബിചര്യയുടെ പേര് പറഞ്ഞിട്ടാണല്ലോ. അതൊക്കെ ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ടായി അതിനടുത്ത്. അതുകൊണ്ട് സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും സമ്മതിക്കൂല. അപ്പൊ നോക്ക് എന്താ വിശേഷം. എവിടെ എവിടെ അഷഹദു അഥവാ സുന്നികളെ നിങ്ങളുടെ അഷഹദുവിന്റെ വായന ഞാൻ നിഷേധിക്കുന്നു എന്നാണോ? എന്തൊരു സങ്കടം പറിച്ചതും പുരാതി. ഞാൻ 1985 വേറൊരു അനുഭവം പറയുകയാണ്. മൂന്നാമത്തെ 1955 ആദ്യം മക്കത്ത് വന്നത്. ബോംബെയിൽ സക്കരിയ മസ്ജിദിൽ മഗ്രിബ് നിസ്കരിക്കാൻ പങ്കെടുത്തു. ഇമാം ഫാത്തിഹ ഓതി തീർന്നപ്പോൾ ഞാൻ പരിചയിച്ചതാണല്ലോ. ആമീൻ എന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു. അല്ലാഹു അക്ബർ. നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ എല്ലാ കണ്ണും എന്റെ നേരെ നോക്കി മറിച്ചിടും. അത്ര ഭയങ്കരമായ നോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ പേരും മുഅ്മിനീങ്ങളുമായി ജമാഅത്ത് നടക്കുമ്പോൾ നബി ഫാത്തിഹ ഓതി തീർന്നാൽ നബിയോടൊപ്പം മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടി ഉറക്കെ ആമീൻ ചൊല്ലിയിട്ട് പള്ളി ശക്തിയായി മുഴങ്ങി കേൾക്കും എന്ന് പറയുന്നു. കിതാബായി കിതാബിലൊക്കെയും പറയുന്നു. അതിപ്പോ ഇവിടെ പാടില്ല. എവിടെ എത്തിയിരിക്കുന്ന ഈ സമുദായം കേട്ടോ? ഇതൊക്കെ നിസ്സാരമാണ്, ലഘുവാണെന്ന് ചിലർ പറയും. ഇതിന്റെ ബാഹ്യമായ രൂപം ലഘുവോ നിസ്സാരമാണെങ്കിലും ഇതിന്റെ ഉള്ളിലുള്ള മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എന്താ മാനസികാവസ്ഥ? നബി പറഞ്ഞു എന്നുള്ളത് ഇങ്ങോട്ട് പറയണ്ട. അത് തന്നെ. എവിടെ നിങ്ങളുടെ ഷഹദു? പടച്ച തമ്പുരാൻ ഇത് എന്തൊരിടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ومن خلفهم وعن ايمانهم وعن شمائلهم ابليس മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അല്ലാഹുവിനോട് അന്ന് പറഞ്ഞതാണ്. അല്ലാഹു ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ. പോടാ, ഫൈനക റജീം, നീ ആട്ടപ്പെട്ടവനാണ്, ഇറങ്ങിടും. ഗൗരവപൂർവ്വം മാറ്റി പുറത്താക്കിയ ആ അവസരത്തിൽ പറഞ്ഞതാണ്. ഓഹോ, ഈ മനുഷ്യൻ നിമിത്തമാണല്ലോ ഞാനിങ്ങനൊക്കെ ആകേണ്ടി വന്നത്. ഞാൻ അവനെ സമീപിക്കും, മുമ്പിൽ കൂടെയും പിന്നിൽ കൂടെയും വലത്തു ഭാഗത്തുകൂടെയും അടുത്ത ഭാഗത്തുകൂടെയും നാനാഭാഗത്തുകൂടെയും ഈ മനുഷ്യനെ ഞാൻ സമീപിക്കും. അവരെ ഞാൻ പിടിച്ചു വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്ന് ഇബ്ലീസ് അന്ന് പറഞ്ഞല്ലേ. ആ മുന്നിൽ കൂടെ പിന്നിൽ കൂടെ എന്തൊക്കെ പറഞ്ഞതിൽപ്പെട്ട ഒന്നാണ് ഈ ഫരീഖത്തുകളും ഈ മദ്ഹബുകളും ഈ സാർവകാശങ്ങളും ഉണ്ടായത്. നിങ്ങൾ കാണുന്നില്ല ഉംറ അവസാനിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഹജ്ജിന്റെ അവസാനത്തിൽ സഹി അവസാനിക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരു കത്രിയുമായി കുറെ ആളുകൾ. എന്താണ്? മൂന്നോ നാലോ മുടി മുറിച്ചു കൊടുക്കാൻ വേണ്ടി. നോക്ക്, എളുപ്പം നോക്കിയത് 99.5% അതിൽ വിട്ടുപോവുകയും ചെയ്യുന്നു കേട്ടോ. ഏത് മദ്ഹബില മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്ര മഹത്തായ പുണ്യമാണ്, പ്രതിഫലമാണ് ഇവർക്ക് നഷ്ടപ്പെടുന്നത്. ഈ തലയിൽ നിന്ന് വെട്ടിയിട്ടോ വടിച്ചിട്ടോ വീഴുന്ന രോമങ്ങളുടെ എണ്ണം അനുസരിച്ച് പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. അതൊക്കെ നഷ്ടപ്പെട്ടില്ലേ ഈ മദ്ഹബിന്റെ പേരില്? ഹലാഖിന്റെ മദ്ഹബ്. ഈ മദ്ഹബികളുടെയും ത്വരീഖത്തുകളുടെയും എല്ലാ കാര്യത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഗർഭക്കാരനായ റബ്ബ് രാജധാനിയിലേക്ക് ഒരു രാജപാത ഉണ്ടാക്കി, എന്നിട്ട് പരസ്യം ചെയ്തു രാജാവുമായുള്ള കൂടിക്കാഴ്ചയും രാജാവിന്റെ സൽക്കാരവും ആഗ്രഹിക്കുന്നവര് ഈ റോട്ടിൽ കൂടെ വന്ന് കടന്നോളിയും കേട്ടോ എന്ന് പറഞ്ഞു. ഭാഗ്യവാന്മാരായ ആളുകൾ അങ്ങനെ പോയി സ്വർഗത്തിനകത്തെത്തി അള്ളാഹുവിന്റെ പൊരുത്തവും സൽക്കാരവും ഒക്കെ ലഭിക്കുമാറാകും ആയി. അപ്പൊ പലരും ആലോചിച്ച് എന്താ അപ്പൊ ഈ വഴി കൂടെ തന്നെ പോയിക്കൊള്ളുന്നു, വഴിയൊന്ന് മാറിപ്പോയാലും എന്താ തിരക്കട്, അതിന്റെ അകത്തെത്തിയാ പോയി. സ്വർഗത്തിന്റെ ഉള്ളിൽ രാജധാനിയുടെ ഉള്ളിലെത്തിയാൽ പോലെ വഴി തന്നെ അവിടെ നിന്ന് എന്താപ്പോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അത് പലരും വഴി മാറിപ്പോയി. എന്താ ഗതി, അകത്ത് കിടക്കാൻ കഴിയോ? വഴി മാറി വന്നതുകൊണ്ട് പോ നാട്ടിൽ കളയും. ഓ അങ്ങനെ നാട്ടുമോ? ആട്ടും. അന ഫറത്തുക്കും അലൽ ഹൗളി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏ മുഅ്മിനീങ്ങളെ എന്റെ ഉമ്മത്തികളെ, ഞാൻ നിങ്ങളെല്ലാവരെക്കാളും മുമ്പ് സ്വർഗ ഹൗദന്റെ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഹാജരാകുന്നതാകുന്നു ആദ്യമായി അവിടെ ലഭിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ചിട്ടുള്ള പാത്രങ്ങളിൽ ഹൗദിൽ നിന്ന് വെള്ളം കോരി, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ അതാ ചില ആളുകൾ എന്റെ കയ്യിൽ നിന്ന് ഈ വെള്ളം വാങ്ങി കുടിക്കുവാനായി അടുത്തു വരും. അവർക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടി ഞാൻ കൈനീട്ടിയാൽ അത് വാങ്ങി കുടിക്കാൻ കഴിയാത്തവണ്ണം അവരെ എന്റെ അടുക്കൽ നിന്ന് തെറിപ്പിക്കപ്പെടും. അപ്പോൾ ഞാൻ ചോദിക്കും, പഠിച്ചവനെ, അവരൊന്നും എന്റെ ആളുകളല്ലേ, അവർക്ക് ഈ വെള്ളം വാങ്ങി കുടിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന് ഞാൻ അന്വേഷിക്കും. അപ്പോൾ എന്നോട് പറയും, ഇന്നക്കലാ തദ്രി മാ അഹദസു ബഅദക, നബിയെ, തങ്ങളുടെ പിറകെ അവർ പുതുതായി ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ തങ്ങൾ അറിയുകയില്ല, അതുകൊണ്ടാണ് എന്റെ ആളല്ലേ എന്ന് പറഞ്ഞത്. അല്ല, അവർ അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയും, സുഹക്കൻ സുഹക്കൻ, നാശമേ നാശമേ എന്ന് പറയും കേട്ടോ. വഴിമാറി ചെന്ന് അകത്ത് കടക്കാൻ കഴിയൂല. ഈ വഴിയിൽ കൂടെ തന്നെ വന്നിരിക്കട്ടെ, ഇടക്ക് വല്ല കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലോ, എന്നാലും അകത്ത് കടക്കാൻ സാധിക്കാതെ പോകും, മഹാ അപകടം തന്നെ. ഈ എല്ലാ മദ്ഹബുകളും എല്ലാ തരീഖത്തുകളും മേൽ പറഞ്ഞ പ്രകാരത്തിൽ വ്യത്യസ്ത മാർഗങ്ങൾ കൈക്കൊണ്ടവരാകുന്നു. ഞാനൊരിക്കൽ തരീഖത്തുകാരനോട് ചോദിച്ചു, അല്ലെ സ്നേഹിത, നിങ്ങളുടെ തരീഖത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം ദീനും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു വ്യത്യാസവും ഇല്ല. ഞങ്ങളുടെ തരീഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഇസ്ലാം ദീൻ തന്നെയാകുന്നു എന്നാണ് ഉറപ്പിച്ചു പറഞ്ഞു. ആഹാ, എന്നാ എന്തിനാണ് ഹബീബേ നിങ്ങൾ ഈ തരീഖത്തിന്റെ പേര് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നത്? സമാധാനവും ഐക്യവുമല്ലേ നമുക്ക് വേണ്ടത്? ഇസ്ലാം ദീന്റെ പേര് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ എത്തുമെന്നാണല്ലോ പങ്കൾ പറയുന്നത്. എന്നാ അങ്ങനെ എത്തിയാ പോരെ, ഇത് എന്തിനു പറഞ്ഞ് ഹാലാക്കുണ്ടാക്കണ്? അതുകൊണ്ട് ഇനി മേലിൽ തരീഖത്തിന്റെ പേരും നിങ്ങളെ ഷെയ്ഖിന്റെ പേരും കൊണ്ട് ഒഴിവാക്കിയിട്ട് മുഹമ്മദ് നബിയുടെ പേരും മുഹമ്മദ് നബി കൊണ്ടുവന്ന സിറാത്തുൽ മുസ്തഖീമിന്റെ പേരും മാത്രം പറഞ്ഞോളി കേട്ടോ. അത് പറ്റൂല. തരീഖത്ത് പറയണം, ഷെയ്ഖ് പറയണം, ഷെയ്ഖ് പഠിപ്പിച്ചതൊക്കെ പറയണം, അതൊക്കെ എടുക്കുക തന്നെ വേണം. നിർബന്ധം ഈ വ്യത്യാസപ്പെട്ടതാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി വഴി മാറിപ്പോകല്ലേ കൂട്ടരെ ചെയ്യുന്നത്? എന്താ അപ്പൊ നിങ്ങളുടെ ബുദ്ധി? മദ്ഹബുകളും ഇസ്ലാം നബി പഠിപ്പിച്ച ഇസ്ലാം ദീനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചെമ്മാട്ട് വെച്ചൊരു വാദപ്രതിയോഗം നടത്തത്തിലെ അബ്ദുസലാം സല്ലമിയും ഒരു നമ്മളെ ഒരു കുട്ടി അബ്ദുൽ ലത്തീഫ് രണ്ടാളും കൂടി ഇസ്ലാം ദീനുമായുള്ള വ്യത്യാസങ്ങൾ 110 വിഷയങ്ങൾ പറഞ്ഞു. മൊയ്തീയമാരെ കൈകി മതിയാക്കിയാണ് തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം ദീനും മദ്ഹബുകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടറിഞ്ഞിട്ട് കൽപ്പിച്ചു കൂട്ടിപ്പിക്കാൻ വാശി പിടിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് ആ വഴി കൂടെ വരാൻ കഴിയൂല എന്നില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ അശ്വതോന് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലുന്നത്? സംഗതി വളരെ കുഴപ്പത്തിലാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പാകെ കണക്ക് നോക്കുമ്പോഴല്ലേ ഇതിന്റെ ചെറിയുള്ളൂ. പടച്ച തമ്പുരാൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടുള്ള ഉപദേശം ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാര്യങ്ങൾ കണക്കിലെടുക്കണം. ഈ അടിസ്ഥാനത്തിന് യാതൊരു കോട്ടവും പോറലും ഏൽക്കാൻ പാടില്ല. വേറെ എന്തെല്ലാം വ്യത്യാസങ്ങൾ മനുഷ്യരിൽ നിന്ന് സംഭവിക്കാനും ഒക്കെ അള്ളാഹു പുറത്തു കൊടുക്കാൻ എളുപ്പമാണ്. പഠിച്ചാൻ പറ്റാനേ, എനിക്ക് തെറ്റിപ്പോയി, മാപ്പ് ചെയ്യണേ എന്ന് മനസ്സറിഞ്ഞ് ഇനിമേല് ഞാൻ ചെയ്യൂല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി അപേക്ഷ പറഞ്ഞാൽ പുറത്തു കൊടുക്കും. എത്ര വലിയ പാപങ്ങൾ പുറത്തു കൊടുക്കും. അള്ളാഹു വലിയ ഗഫൂറും റഹീമുമാണ്. പക്ഷെ ഈ അടിസ്ഥാനത്തിന് കോട്ടം തട്ടാൻ പാടില്ല. സഹോദരങ്ങളെ, എന്റെ ദുഃഖം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നായി തീ പിടിച്ചിരിക്കുകയാണ്, വീട് ഒന്നായിട്ട് കത്തുകയാണ്. അതിൽ നിന്ന് ഒരു കഴുക്കോലും ഇങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊണ്ട് എടുക്കുക. അതേപ്പോ നമുക്ക് പൂമഴിയുള്ളൂ. ഡോക്ടർ ഉസ്മാൻ വളരെ നേരത്തെ പറയുന്ന ഒരു വിഷയമുണ്ട്, ഞാന് കൊറേ ആലോചിച്ചു, അപ്പൊ അത് പറയാൻ തന്നെ വേണം. അവന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ. എന്റെ അച്ഛനൊന്നും അദ്ദേഹം കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ, ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പഠിച്ചവരെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് വരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മലക്കുകളെ ബദറിൽ മലക്കുകളെ അയച്ചതുപോലെ സർവനാശങ്ങൾക്ക് മൂല കാരണം, ഏറ്റവും വലിയ കാരണം ഈ ജാറങ്ങളാണ് എന്ന് തുടങ്ങി ഒരുപാട് ഹദീസുകളുണ്ട്. ഈ ജാറങ്ങൾ കെട്ടിപ്പൊന്തിക്കൽ അള്ളാഹുവിന്റെ ലയനത്തിന് കാരണമാണെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചിരിക്കുന്നത്. മരണശയ്യയിൽ കിടന്നിട്ട് അതിനെപ്പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പൂർവികരായ ആളുകൾ, അവരിൽ നിന്ന് ഒരു നല്ല മനുഷ്യൻ മരിച്ചാൽ അവിടെ ഇങ്ങനെ കെട്ടിപ്പൊന്തിക്കൽ, ജാറം കെട്ടിപ്പൊന്തിക്കൽ പതിവുണ്ടായിരുന്നു. അത് നിങ്ങൾ ചേരുക്കലും ചെയ്തു പോകരുതെന്ന് വളരെ ഗൌരവപൂർവ്വം താക്കീത് ചെയ്തിട്ടുണ്ട്. അതിന് വ്യത്യാസം ചെയ്തു ഈ സമുദായം. അതുകൊണ്ട് സർവനാശങ്ങളും സംഭവിച്ചിരിക്കുന്നു. വേറൊരു പണിയില്ലട്ടോ. ഈ സൗദി അറേബ്യയിൽ എമ്പാടും ദോഷവശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയുള്ള കുറെ ജാറങ്ങൾ ഇടിച്ചു നിരത്തി അതിന്റെ വർക്കത്താണ് ഇപ്പൊ ഇവരെ അനുഭവിക്കുന്നത് എന്നുവരെ ഞാൻ വിശ്വസിക്കുന്നു. മേൽ പറഞ്ഞില്ലേ, ലാഹോറിൽ രൂപീകരിക്കപ്പെട്ട ആ കമ്മിറ്റി ക്രൈമയുടെ കില്ല ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ ആ പ്രസിഡന്റിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ സൗദി അറേബ്യയിൽ അബ്ദുല്ലാസിസ് രാജാവ് വന്നപ്പോൾ ജാറുകൾ ഇടിച്ചു നിരത്തിയതിനെ സംബന്ധിച്ച് അയാൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാമിക സ്മാരകങ്ങളായി നിലനിർത്തേണ്ടതായിരുന്നു ഈ ദീർഘകളൊക്കെ, അത് ഇടിച്ചു നിരത്തിയത് നന്നായില്ല എന്ന് പ്രസ്താവന ഇറക്കിയത്. എന്റെ ഒരു സ്നേഹിതൻ മുഹമ്മദ് ഷെരീഫ് പാകിസ്ഥാനി എന്ന് പറയും, അദ്ദേഹം ലാഹോറുകാരനാണ്. എന്റെ ഒപ്പം ഇവിടെ റിയാദില് നാലു കൊല്ലം ഒരുമിച്ച് താമസിച്ച് അദ്ദേഹം നല്ല പണ്ഡിതനാണ്. അദ്ദേഹം മേൽ പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരായി ഒരു പുസ്തകമാണ് ഇറക്കി, മൗലാന സാഹിബേ ഇതൊന്ന് ഇസ്ലാമിക സ്മാരകങ്ങളല്ല അനിസ്ലാമിക സ്മാരകങ്ങളാകുന്നു എന്ന് പറഞ്ഞ് രേഖാമൂലം തെളിയിച്ചുകൊണ്ട് ഒരു ബുക്കാണ് അച്ചടിച്ചു. അപ്പോ ഇതുവിടെയുള്ള അത്ഭുതം എന്താണെന്നറിയോ, അയാൾ ആ വിധം പ്രസ്താവന ഇറക്കിയല്ലോ. ഇസ്ലാമിക സ്മാരകങ്ങളാണ് ചെറിയ ദീർഘകളെ. അത്രത്തോളം ദുഷിച്ചിരിക്കുന്നു നമ്മുടെ സമുദായം. അള്ളാഹു നമ്മളുടെ ആളുകളെ ബോധവാന്മാരാക്കട്ടെ. ഈ റമദാൻ മാസത്തിന്റെ, ഈ പുണ്യപ്പെട്ട റമദാൻ മാസത്തിന്റെ ബർക്കത്തുകൾ അനുഭവിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അറിവില്ലായ്മ കൊണ്ടും മറ്റു പല കാരണങ്ങളാലും എമ്പാടും തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരട്ടെ. റമദാൻ മാസത്തിൽ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم كل الإسلام مستطاع